ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ലണ്ടനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയോ സ്റ്റാമറുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ നാലാം ദിവസവും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ രണ്ട് മണിവരെ നിർത്തിവച്ചു. ദേശീയ സഹകരണ നയം 2025 കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും. ഇന്ന് കർക്കിടകവാവ്. പിതൃമോക്ഷ പുണ്യം തേടി ബലിതർപ്പണ കേന്ദ്രങ്ങളിലെത്തിയത് 10,000. ചൈനീസ് പൌരന്മാർക്കുള്ള ടൂറിസ്റ്റ് വിസ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച് ഇന്ത്യ. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ 1-ഇന്നിംഗ്സ് ബാറ്റിംഗ് ഉച്ചതിരിഞ്ഞ് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ലണ്ടനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയോ സ്റ്റാമറുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കും. ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ബ്രിട്ടീഷ് വിപണിയുടെ സമസ്ത മേഖലകളിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വ്യാപാര സാധ്യത ഉറപ്പുവരുത്തുന്ന കരാറിലൂടെ തീരുവ ഇളവുകളും ലഭ്യമാകും. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് 3-ാമനെയും ശ്രീ മോദി സന്ദർശിക്കും. വിദേശ പര്യടനത്തിന്റെ 2-ാം ഘട്ടത്തിൽ നാളെ മാൽദ്വീപ്സിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുമായി കൂടിക്കാഴ്ച നടത്തും. ശനിയാഴ്ച നടക്കുന്ന മാൽദ്വീപ്സ് 60-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയാകും. വർഷകാല സമ്മേളനത്തിന്റെ 4-ാം ദിനമായ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും മറ്റ് വിഷയങ്ങളും ഉയർത്തി സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി രംഗത്തെത്തി. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം പിൻവാങ്ങിയില്ല. സഭയുടെ അന്തസ് ഉയർത്തുന്ന രീതിയിൽ വേണം അംഗങ്ങൾ പെരുമാറേണ്ടതെന്നും സ്പീക്കർ പറഞ്ഞു. പ്രതിപക്ഷം പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. കാലാവധി പൂർത്തിയാക്കിയ 6 രാജ്യസഭാംഗങ്ങളുടെ യാത്രയപ്പിന് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. രാജ്യസഭാംഗമായുള്ള ഉജ്ജൽ നിഗമിന്റെ സത്യപ്രതിജ്ഞയും സഭയിൽ ഇന്ന് നടന്നു. രാജ്യത്തുടനീളം ശുദ്ധോർജ്ജ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സിഎൻജി പിഎൻജി പ്രകൃതിവാതക വിതരണത്തിൽ രാജ്യം വൻ പുരോഗതി കൈവരിച്ചതായും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകി. രാജ്യത്തെ എൽപിജി കണക്ഷനുകളുടെ എണ്ണം 14 കോടിയിൽ നിന്ന് 33.4 കോടിയായി ഉയർന്നെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി അറിയിച്ചു.
Both PNG, CNG and all forms of energy transition, sir. Total day coverage, sir, in terms of PNG connections in 2014, sir, was 25 lakhs. Today, those connections have increased from 25 lakhs to 1.5 crores.
ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തെ അടുത്ത 2 ദശകം കൊണ്ട് പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന ദേശീയ സഹകരണ നയം 2025 കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും. സഹകരണത്തിലൂടെ സമൃദ്ധിയെന്ന ആശയത്തിലൂന്നി മേഖലയുടെ ആധുനികവൽക്കരണം ഇതിലൂടെ ലക്ഷ്യമിടുന്നു. സഹകരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനതല പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗരേഖയായിരിക്കും പുതിയ നയം. സഹകരണ സ്ഥാപനങ്ങളെ ഭാവിയിലേക്ക് സജ്ജമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നയം മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു അധ്യക്ഷനായ 48-അംഗ സമിതിയാണ് തയ്യാറാക്കിയത്. ചൈനീസ് പൌരന്മാർക്കുള്ള ടൂറിസ്റ്റ് വിസ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പുനരാരംഭിച്ചു. ഓൺലൈൻ അപേക്ഷയും ആവശ്യമായ രേഖകളും ബീജിംഗ്, ഷാങ്ഹായ്, ഗാങ്ഷോ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രങ്ങളിൽ നേരിട്ട് നൽകാവുന്നതാണെന്ന് ബീജിംഗിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 2020 ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് മോശമായ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ തീരുമാനം. കൈലാസ് മാനസ സരോവർ തീർത്ഥാടനം പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് പുതിയ നടപടി. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന 34-ാമത് ഇന്ത്യ ചൈന അതിർത്തികാര്യ സമിതി യോഗം അതിർത്തി പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ന് കർക്കിടകവാവ്. സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പിതൃമോക്ഷം തേടി 10,000 എത്തുന്നത്. ആലുവ മണപ്പുറം, പെരുമ്പാവൂർ ചേലാമറ്റം, വയനാട് തിരുനെല്ലി, വരക്കൽ കടപ്പുറം, തിരുനാവായ നവമുകുന്ദ ക്ഷേത്രം, തിരുവല്ലം, ശംഖുമുഖം, തിരുമുല്ലവാരം, പമ്പ ത്രിവേണി തുടങ്ങിയയിടങ്ങളിൽ പിതൃതർപ്പണ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ പത്തനംതിട്ടയിൽ പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഭാരതപ്പുഴ, പെരിയാർ തുടങ്ങിയ നദീതീരങ്ങളിലും പാപനാശം, പയ്യാമ്പലം ഉൾപ്പെടെയുള്ള കടലോരങ്ങളിലും ബലിതർപ്പണത്തിനെത്തുന്നവർ ജാഗ്രത പുലർത്തണം. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് പേരാണ് ഇന്ന് ബലിതർപ്പണത്തിനെത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
എല്ലാ ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വർക്കല പാപനാശത്ത് പുലർച്ചെ 2:30 മുതൽ തന്നെ ബലിതർപ്പണം ആരംഭിച്ചിരുന്നു. ബലിമണ്ഡപത്തിലും ബലിയിടാൻ സൌകര്യം ഒരുക്കിയിരുന്നു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലും പുലർച്ചെ 2:30 മുതൽ ബലിതർപ്പണം ആരംഭിച്ചു. തിരക്ക് കണക്കിലെടുത്ത് പ്രദേശത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ജനാർദ്ദനസ്വാമി ക്ഷേത്രം, ശിവഗിരിമഠം, അരുവിപ്പുറം തുടങ്ങി ജില്ലയിലെ മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് പേർ ബലിതർപ്പണം ചെയ്യാനെത്തി. കനത്ത പോലീസ് സുരക്ഷയോടെയാണ് എല്ലാ കേന്ദ്രങ്ങളിലും ചടങ്ങുകൾ നടന്നത്.
ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഇതിനായി 831 കോടി രൂപ അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. 2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ 12 പ്രതികളെയും വിട്ടയച്ച ബോംബെ ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വിധി ചോദ്യം ചെയ്ത് മഹാരാഷ്ട്ര സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിധിയെ തുടർന്ന് ജയിൽ മോചിതരായ പ്രതികൾ കീഴടങ്ങണമെന്ന ആവശ്യം സർക്കാരിനില്ലെന്നും മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കി. എന്നാൽ ഹൈക്കോടതി വിധിയിലെ ചില നിരീക്ഷണങ്ങൾ മറ്റ് കേസുകളിലെ വിചാരണകളെ ബാധിക്കുമെന്നതിനാലാണ് വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. അൽഖയ്ദ ബന്ധമുള്ള 4 ഭീകരരെ ഗുജറാത്ത് ആന്റി ടെററിസം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. കള്ളപ്പണ ശൃംഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അറസ്റ്റിലായത്. സമൂഹമാധ്യമത്തിലൂടെ ഇവർ ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നതായും ATS മേധാവി സുനിൽ ജോഷി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 124 പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGOV ഓപ്പൺ ഫോറത്തിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലും നാളെ വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ്. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 1 ഇന്നിംഗ്സിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 264 റൺസ് എന്ന നിലയിലാണ് ആദ്യ ദിനം ഇന്ത്യ കളി അവസാനിപ്പിച്ചത്. സായ് സുദർശന്റെയും യശസ്വി ജയ്സ്വാളിന്റെയും അർദ്ധ സെഞ്ചുറിയുടെ മികവിലാണ് ഇന്ത്യയുടെ സ്കോർ 250 കടന്നത്. മത്സരം ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 3:30 പുനരാരംഭിക്കും. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. ചാങ്ഷോയിൽ നടക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ജപ്പാന്റെ ടൊമോക മിയാസാക്കിയെ പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സ്കോട്ടിഷ് താരത്തെ വീഴ്ത്തി പ്രീ ക്വാർട്ടറിൽ ഇടം പിടിച്ച ഇന്ത്യയുടെ ഉന്നതി ഹൂഡയാണ് ഇന്നത്തെ മത്സരത്തിൽ സിന്ധുവിന്റെ എതിരാളി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ബംഗ്ലാദേശ് മുൻ ചീഫ് ജസ്റ്റിസ് ഖൈറുൽ ഹഖിനെ അറസ്റ്റ് ചെയ്ത് ധാക്ക പോലീസിന്റെ ഡിറ്റക്ടീവ് ബ്രാഞ്ച്. അറസ്റ്റിന്റെ പിന്നിലെ കാരണം പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 2010-11 കാലയളവിൽ ബംഗ്ലാദേശിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഖൈറുൽ ഹഖ്. ജുഡീഷ്യറിയുടെയും ജനാധിപത്യത്തിന്റെയും അധപതനത്തിന്റെ കാരണക്കാരനാണെന്ന് ആരോപിച്ച് അറസ്റ്റ് ആവശ്യവുമായി നാഷണലിസ്റ്റ് ലോയേഴ്സ് ഫോറം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സാങ്കേതിക സംഘത്തിന് സന്ദർശനാനുമതി നൽകി ഇറാൻ. ഇസ്രയേലിന്റെയും US ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും തുടർ നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമാണ് സംഘം എത്തുന്നത്. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം തുടരുമെന്ന് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസിം ഗരിബാബാദി വ്യക്തമാക്കി. ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ലണ്ടനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയോ സ്റ്റാമ്പറുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 4 ദിവസവും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ദേശീയ സഹകരണ നയം 2025 കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും. ഇന്ന് കർക്കടക വാവ്. പിതൃമോക്ഷ പുണ്യം തേടി ബലിതർപ്പണ കേന്ദ്രങ്ങളിലെത്തിയത് 10,000. ചൈനീസ് പൌരന്മാർക്കുള്ള ടൂറിസ്റ്റ് വിസ 5 ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച് ഇന്ത്യ. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ 1 ഇന്നിംഗ്സ് ബാറ്റിംഗ് ഉച്ചതിരിഞ്ഞ് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.